2020 June 9 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 5 പേജിൽ നിന്ന് നോട്ടം പങ്ക്തിയിൽ PH സനൽകുമാർ എഴുതുന്നു, സ്വകാര്യ റോക്കറ്റ് കുതിച്ചാൽ ഇന്ത്യയുടെ ആകാശം ഇടിഞ്ഞു വീഴില്ല. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ സ്വകാര്യവൽക്കരിക്കുമെന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവന ഒട്ടൊരു ഞെട്ടലോടെയാണ് കോവിഡ് കാലത്ത് രാജ്യം കേട്ടത്. ആകാശവും വിൽക്കാനൊരുങ്ങി BJP എന്ന മട്ടിൽ വിമർശനങ്ങളും ചില കോണുകളിൽ നിന്ന് ഉണ്ടായി. ഇന്ത്യയിൽ കുത്തക ISRO. ഇന്ത്യയിൽ ISRO ബഹിരാകാശ ഗവേഷണ വ്യവസായ മേഖലയിലെ കുത്തക സ്ഥാപനം. ഇതിനെ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിനായി പ്രതിരോധ ആവശ്യത്തിന്റെ ന്യായീകരണവും പറഞ്ഞിരുന്നു. ഇത്തരം തന്ത്രപ്രധാന മേഖലകൾ പൊതുമേഖലയിൽ നിലനിർത്തുന്നതാണ് ഇന്ത്യയുടെ ശീലം. അതിൽ നിന്നുള്ള വഴിമാറ്റം ജനങ്ങൾ സംശയത്തോടെയാണ് കാണുന്നതെന്നത് വസ്തുതയാണ്. എന്നാൽ അത്രയ്ക്ക് സംശയത്തോടെ നോക്കേണ്ടതാണോ ഈ സ്വകാര്യ മേഖല? ബഹിരാകാശ മേഖലയിലെ സ്വകാര്യവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന ചിത്രം ആൻഡ്രിക്സ് ദേവാസ് ഇടപാടാണ്. 2G സ്പെക്ട്രം വിവാദവും ഇന്ത്യ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നതും അതിൽ ആരോപണ വിധേയനായി ISRO മുൻ മേധാവിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ജി മാധവൻ നായർ അപഹാസ്യനായതും രാജ്യത്തിന് മറക്കാറായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ബംഗളൂരുവിലെ ടീം ഇൻഡസ് ഉപഗ്രഹ വിക്ഷേപണ ദൌത്യവുമായി വന്നത് പ്രതീക്ഷയും കൌതുകവും നിറച്ചാണ് രാജ്യം നോക്കിക്കണ്ടത്. അത് ഒരു മാറ്റമാണെന്ന് വിലയിരുത്താം. നയം മാറ്റം പൊടുന്നനെ ഉണ്ടായതല്ല. ബഹിരാകാശ വ്യവസായ മേഖലയിലെ സ്വകാര്യവൽക്കരണം ഒരു കോവിഡ് കാലത്തുണ്ടായ നയം മാറ്റമാണെന്ന് കാണാനാവില്ല. കഴിഞ്ഞ 2 ദശകങ്ങളായി രാജ്യവും ISROയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നയസമീപനത്തിന്റെ സ്വാഭാവിക പരിണാമം മാത്രമാണ്. ഉപഗ്രഹ റോക്കറ്റ് നിർമ്മാണത്തിൽ അസംബ്ലിംഗ്, ഇന്റഗ്രേഷൻ, ടെസ്റ്റിംഗ് തുടങ്ങിയ ഇടങ്ങളിൽ 600 സ്ഥാപനങ്ങൾ ഇപ്പോൾ ISROയുമായി സഹകരിക്കുന്നുമുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം പരമാധികാരി ISRO എന്ന മട്ടിലാണ് കാര്യങ്ങൾ. ഒരു നയം മാറ്റത്തിലൂടെ ബഹിരാകാശ വ്യവസായ മേഖലയിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുമെന്നതിൽ സംശയമില്ല. സ്വന്തം നിലയിൽ ഉപഗ്രഹവും റോക്കറ്റും നിർമ്മിക്കാനും അതിന്റെ ടെസ്റ്റിംഗ്, ഇന്ധനം തുടങ്ങിയവയിലും വിക്ഷേപണ കേന്ദ്രം, ചിലപ്പോൾ റോക്കറ്റ് ടെസ്റ്റിംഗ്, അസംബ്ലിംഗ് തുടങ്ങി നിരവധി സൌകര്യങ്ങൾ ISROയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ ഇത് സ്വകാര്യ മേഖലയ്ക്ക് അവസരമൊരുക്കും. ഇതിലൂടെ ഉണ്ടാകാനിടയുള്ള അഴിമതിയുടെ സാധ്യത മാറ്റി നിർത്തിയാൽ അത് രാജ്യത്തിന് നൽകുന്ന നേട്ടം വളരെ വലുതായിരിക്കും. രാജ്യത്തിന്റെ ആവശ്യം. അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ വൻ ശക്തിയൊന്നുമല്ല. എന്നാൽ അവരിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയും അതിലെ കൃത്യതയുമാണ്. ബഹിരാകാശത്തെ ഒരു വ്യവസായമായി കാണുകയാണെങ്കിൽ ഏറ്റവുമധികം വികസന സാധ്യത ഇന്ത്യക്ക് നൽകുന്നതും ഈ വ്യത്യസ്തതയാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക വിദ്യയുടെ വളർച്ച തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ട്. രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് മാത്രം ഇതെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത് വീരസ്യം മാത്രമാണ്. മറ്റ് ലോകരാജ്യങ്ങളുടെ ഒപ്പമെത്താൻ വൻതോതിൽ പണമിറക്കേണ്ട സാഹചര്യമുണ്ട്. അതിന് സ്വകാര്യവൽക്കരണം സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യയുടെ നേട്ടം $54 ബില്യൺ. ആഗോളതലത്തിൽ ബഹിരാകാശ വ്യവസായത്തിലെ പ്രതിവർഷ ടേണോവർ ഏതാണ്ട് $360 ബില്യൺ. അതിൽ ഇന്ത്യയുടെ വിഹിതം കേവലം $7 ബില്യൺ മാത്രമാണെന്നതിൽ നാം എവിടെ നിൽക്കുന്നു എന്നത് വ്യക്തമാണ്. സ്വകാര്യ പിന്തുണയുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിനിടയിൽ ഇത് $54 ബില്യൺ ഉയർത്താനാകുമെന്നാണ് ലോക പ്രശസ്ത ഏജൻസിയായ പ്രൈസ് വാട്ടർ കൂപ്പർ ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തെക്കുറിച്ച് നടത്തിയ പഠന റിപ്പോർട്ടിൽ ഉള്ളത്. ഈ വർഷം ആദ്യം പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിൽ ഇന്ത്യക്ക് ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താനാകുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയം മാറ്റത്തിന് പിന്നിൽ ഈ റിപ്പോർട്ടിന്റെ സ്വാധീനവും ഉണ്ടാകാം. പുതിയ സാഹചര്യത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിർമ്മിക്കുന്ന പുതിയ റോക്കറ്റ് വിക്ഷേപണ തറയും തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്തിൽ നിർമ്മിക്കുന്ന പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ISROയ്ക്ക് വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കും. കേരളത്തിൽ തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് നിർമ്മിക്കുന്ന സ്പേസ് പാർക്ക് പുതിയ സാഹചര്യത്തിൽ അർത്ഥവത്തായ സംരംഭമായി മാറും. ISROയുടെ രാജ്യത്തെ ഏറ്റവും വലിയ യൂണിറ്റായ VSSC അടക്കം 5 സ്ഥാപനങ്ങളും സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമുള്ള തിരുവനന്തപുരത്ത് സ്വകാര്യ സ്പേസ് സംരംഭകർക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാൻ, വ്യവസായ പാർക്ക് തുടങ്ങിയ ഈ സംരംഭത്തിലേക്ക് ആഗോളതലത്തിൽ നിന്ന് നിക്ഷേപകരെ ആകർഷിക്കാൻ പുതിയ മാറ്റം വഴിയൊരുക്കും. ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ സ്വകാര്യവൽക്കരണം അനുവദിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയംമാറ്റം സംസ്ഥാനത്തിന് വൻ നേട്ടമാകും. 2 വർഷം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് തുടക്കമിട്ടത്. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യവൽക്കരണം പുതുമയല്ലെങ്കിലും പൂർണമായ സ്വകാര്യവൽക്കരണത്തിന് ഉതകുന്ന നയംമാറ്റം വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. രാജ്യത്തിന് വൻ സാമ്പത്തിക നേട്ടം ഇതുണ്ടാക്കും. സ്വകാര്യ സഹകരണത്തോടെ കൂടുതൽ വിക്ഷേപണങ്ങൾ നടത്താനും വിദേശങ്ങളിൽ നിന്നുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ വരെ വിക്ഷേപണത്തിന് ആകർഷിക്കാനും ഇനി അവസരമൊരുങ്ങും. ഡാറ്റ കൈമാറ്റം തന്നെ പ്രധാനം. പുതിയ സാഹചര്യത്തിൽ ഇത് രണ്ടും സ്വകാര്യ മേഖലയ്ക്കും ഉപയോഗിക്കാനാകും. അവിടെ നിന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഉപഗ്രഹ വിക്ഷേപണം നടത്താനാകും. ബഹിരാകാശത്തെ വാണിജ്യമായി കാണുമ്പോൾ അവിടെ ഏറ്റവും വിലയുള്ള വസ്തു ഡാറ്റയാണ്. ഉപഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ അത് കൃഷിക്കും വ്യവസായത്തിനും പ്രതിരോധത്തിനും കാലാവസ്ഥാ നിർണയത്തിനും ദുരന്ത നിവാരണത്തിനും ചികിത്സയ്ക്കുമെല്ലാം ഉപയോഗിക്കാം. വാർത്താവിനിമയ സൌകര്യങ്ങളാണ് മറ്റൊന്ന്. ഇതിന്റെ എല്ലാം അപഗ്രഥനങ്ങൾക്കും വാണിജ്യ സാധ്യതയുണ്ട്. നയംമാറ്റത്തിനൊപ്പം നിയമത്തിലും ഇന്ത്യയിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. അതുകൂടി ചേരുമ്പോഴേ ഇതിന്റെ പൂർണമായ പ്രയോജനം ലഭ്യമാകൂ. സ്വകാര്യ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും ആകാശത്തേക്ക് കുതിച്ചാൽ എല്ലാം ഇടിഞ്ഞു വീഴുമെന്ന ധാരണ മാറേണ്ട സമയമായി. അതിവേഗ വികസനത്തിന് എല്ലാ സാധ്യതകളും വിനിയോഗിക്കേണ്ടി വരും. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുള്ള സമീപനമാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കുള്ളത്. ആത്മവിശ്വാസമുള്ള ഒരു സർക്കാരിന് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനാവൂ. ചൈന ഒഴിവാക്കിയാൽ യൂറോപ്പ്, റഷ്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ബഹിരാകാശ വികസനത്തിന് പിന്നിൽ സ്വകാര്യ മേഖലയുടെ പിന്തുണയുണ്ട്. സ്പേസ്എക്സ് തന്നെ വലിയ ഉദാഹരണം. കാലത്തിനൊപ്പം ചുവടുവെച്ച് ആകാശത്ത് വലിയ ചരിത്രം എഴുതാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. അതിന്റെ തുടക്കമാണ് ഈ പ്രഖ്യാപനം.